was asked to speak on any special subject tonight.
ഇന്ന് രാത്രി ഏതെങ്കിലും പ്രത്യേക വിഷയം സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്.
The brethren did not suggest the subject.
സഹോദരന്മാർ വിഷയം പറഞ്ഞിരുന്നില്ല.
But I suggested a subject.
എന്നാൽ ഞാൻ തന്നെ ഒരു വിഷയം തീരുമാനിച്ച് പറഞ്ഞു.
Our roles and responsibilities in the church.
സഭയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള വിഷയം.
What are the responsibilities of the church to its members?
സഭയുടെ അംഗങ്ങളോടുള്ള ബന്ധത്തിൽ സഭയുടെ ഉത്തരവാദിത്തം എന്താണ്?
And what are the responsibilities of the members to the church?
അംഗങ്ങൾക്ക് സഭയോടുള്ള ബന്ധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്?
The other day in Christian Brethren Church I spoke briefly on this.
കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് ഞാൻ സംക്ഷിപ്തമായിട്ട് സംസാരിച്ചിരുന്നു.
Today I would like to talk more in detail on the same thing.
അതേ വിഷയത്തെക്കുറിച്ച് തന്നെ ഇന്ന് കുറച്ചുകൂടി വിവരിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
I think it's very important that we know the truths concerning our involvement in the church.
സഭയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
Church is the most important program of God.
ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സഭ എന്ന് പറയുന്നത്.
In Matthew's Gospel chapter 16
മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ
and verse 18
അതിന്റെ 18 വാക്യം
the Lord Jesus said I will build my church.
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും.
I will build my church.
ഞാൻ എന്റെ സഭയെ പണിയും.
So who is the builder of the church?
അതുകൊണ്ട് ആരാണ് സഭയുടെ നിർമ്മാതാവ്?
I, that is the Lord Jesus.
ഞാൻ, അതായത് കർത്താവായ യേശുക്രിസ്തു.
And what is he doing?
മാത്രമല്ല താൻ എന്താണ് ചെയ്യുന്നത്?
He is building the church.
താൻ സഭയെ പണിയുകയാണ്.
My church.
എന്റെ സഭ.
So that means he is the owner and he is the builder of the church.
അതിന്റെ അർത്ഥം സഭയുടെ ഉടമസ്ഥനും അതിനെ പണിയുന്നവനും കർത്താവ് തന്നെയാണ്.
So that is something that belongs to the Lord.
അതായത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് സഭ എന്നാണ് അതിന്റെ അർത്ഥം.
It is his possession. It is his private possession. He owns it.
ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഉടമസ്ഥ അധികാരത്തിൽപ്പെട്ട അവകാശത്തിൽപ്പെട്ടതാണ് സഭ.
I will build my church.
ഞാൻ എന്റെ സഭയെ പണിയും.
So if we are interested in God's program, then we should be interested in the church.
നാം ദൈവത്തിന്റെ പദ്ധതിയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നാം സഭയിലും ഇഷ്ടമുള്ളവരായിരിക്കും.
We read in the book of Acts that it is the Lord who adds people to the church.
അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട് കർത്താവാണ് ആളുകളെ സഭയോട് ചേർക്കുന്നതെന്ന്.
We read that people who were saved were added to the church.
അവിടെ നാം വായിക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്.
So it is the Lord who adds people to the church.
അതുകൊണ്ട് കർത്താവാണ് ആളുകളെ സഭയിലേക്ക് ചേർക്കുന്നത്.
We cannot add anybody to the church.
സഭയിലേക്ക് ആളുകളെ നമുക്ക് ചേർക്കുവാൻ അസാധ്യമാണ്.
Because the church doesn't belong to us.
കാരണം അത് നമ്മുടേതല്ല.
So that shows us that church is something very important to God.
അതുകൊണ്ട് അത് കാണിക്കുന്നത് സഭ എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്.
He builds it.
അവൻ അത് പണിയുന്നു.
ഹി ഓൺസ് ഇറ്റ്.
താൻ അതിന്റെ ഉടമസ്ഥനാണ്.
ആൻഡ് ഹി ആഡ്സ് പീപ്പിൾ ടു ഇറ്റ്.
മാത്രമല്ല ആളുകളെ ചേർക്കുന്നതും കർത്താവാണ്.
ഇൻ എഫീഷ്യൻസ് ചാപ്റ്റർ 5
എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ
വി റീഡ് ദാറ്റ് ക്രൈസ്റ്റ് ലവ്ഡ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ ഇറ്റ്.
അവിടെ നാം വായിക്കുന്നത് കർത്താവ് സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി കൊടുത്തു എന്നാണ്.
ദീസ് ആർ ഓൾ വേഴ്സസ് ഫാമിലിയർ, ദാറ്റ്സ് വൈ വി ആർ നോട്ട് റീഡിങ് ഇറ്റ്.
അത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല.
സം അദർ വേഴ്സസ് വി ആർ ഗോയിങ് ടു റീഡ്.
മറ്റു ചില വാക്യങ്ങൾ നാം വായിക്കും.
ക്രൈസ്റ്റ് ലവ്ഡ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ ഹർ.
കർത്താവ് സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു.
സോ ദാറ്റ് മീൻസ് ദ ലോർഡ് കെയിം ഡൗൺ ടു die for the church.
അതിന്റെ അർത്ഥം കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സഭയ്ക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ്.
So church is a matter of great concern and importance for Christ.
അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു 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 കാര്യമാണ്.
He gave his life for it.
താൻ തന്റെ ജീവൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തു.
If that is so, we must also be interested and concerned about the affairs of the church.
അങ്ങനെയെങ്കിൽ നാമും സഭയെ കുറിച്ച് ഇഷ്ടമുള്ളവരും ആ സഭയുടെ കാര്യങ്ങളിൽ നാം താല്പര്യമുള്ളവരും ആയിരിക്കണം.
Now you must have heard that the Greek word for church is the word ecclesia.
സഭ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് വാക്ക് എക്ലീസിയ എന്നാണ് നിങ്ങൾ
കേട്ടിട്ടുണ്ടായിരിക്കാം.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിളിക്കപ്പെട്ട ആളുകൾ എന്നാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം.
So what a great privilege it is to belong to that group which has been called out from the world by God.
ദൈവത്താൽ വിളിക്കപ്പെട്ട ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
So who are the members of the church?
അത് ആരൊക്കെയാണ് സഭയുടെ അംഗങ്ങൾ?
Now I earlier referred to a verse in Acts chapter 2.
അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നിന്ന് ഞാൻ മുൻപേ ഒരു വാക്യം ഉദ്ധരിച്ചിരുന്നു.
Now I think we will just read that verse.
ആ വാക്യം നമുക്ക് വായിക്കാം.
And the last verse of last sentence of verse 47, Acts 2:47.
അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായം 47-ാം വാക്യത്തിന്റെ അവസാന വാചകം.
Did you hear that?
അത് നിങ്ങൾ കേട്ടോ?
The Lord added to the church.
കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു, സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
Whom?
ആരെയാണ്?
Those who were saved.
രക്ഷിക്കപ്പെടുന്നവരെ.
So only those who are saved are members of the church of God.
രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് കർത്താവിന്റെ സഭയുടെ അംഗങ്ങൾ.
What's the meaning of that?
അതിന്റെ അർത്ഥം എന്താണ്?
What does it mean to be saved?
എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം?
A person realizes his sinfulness before God.
ദൈവത്തിന് മുമ്പാകെ ഒരു വ്യക്തി തന്റെ പാപ അവസ്ഥ അംഗീകരിക്കുന്നു.
And he believes that the Lord Jesus died for his sins on the cross.
കർത്താവായ യേശുക്രിസ്തു തന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നു.
Repenting of his sins, he turns to the Lord Jesus for forgiveness of his sins.
തന്റെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെട്ട് അതിന്റെ മോചനത്തിന് വേണ്ടി കർത്താവിങ്കിലേക്ക് തിരിയുന്നു.
He believes that Christ died for him.
തനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നു.
And he asks the Lord Jesus to come into his heart and save him.
തന്നെ തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് തന്നെ രക്ഷിക്കുവാനായിട്ട് കർത്താവിനോട് താൻ അപേക്ഷിക്കുന്നു.
It's a personal matter with God.
അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്.
That is what it means to be saved in the Bible.
ബൈബിളിൽ അതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം.
Now I am saying this if there is anyone here who is not clear about it.
അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വ്യക്തമായി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്.
I know that most of you know this.
ആ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So anyone who repents of his sins and trusts Christ as his savior, he is the person who is saved.
പാപത്തെ കുറിച്ച് മാനസാന്തരപ്പെട്ട് തന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടും.
And he asked the Lord Jesus to save him.
കർത്താവായ യേശുക്രിസ്തുവിനോട് തന്നെ രക്ഷിക്കുവാനായിട്ട് താൻ അപേക്ഷിക്കുന്നു.
Lord, I am a sinner.
ദൈവമേ, കർത്താവേ, ഞാൻ ഒരു പാപിയാണ്.
I believe you died for me.
നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And I now accept you as my savior.
ഞാൻ നിന്നെ ഇന്ന് എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു.
I trust you to forgive my sins.
എന്റെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് ഞാൻ നിന്നെ ആശ്രയിക്കുന്നു.
So personally trusting the Lord Jesus for one's salvation.
ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നു.
That is the experience of salvation.
അതാണ് രക്ഷയുടെ അനുഭവം.
Everyone who is saved,
ഇവിടെയുള്ള രക്ഷിക്കപ്പെട്ട എല്ലാവരും,
that is what we read.
നാം അതാണ് വായിച്ചത്.
The Lord adds to the church.
കർത്താവ് അവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
So no man adds any other man to the church.
ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സഭയോട് ചേർക്കുന്നില്ല.
It is the Lord Jesus who adds people to the church.
കർത്താവായ യേശുക്രിസ്തുവാണ് ആളുകളെ സഭയോട് ചേർക്കുന്നത്.
Whom does he add?
ആരെയാണ് ചേർക്കുന്നത്?
Only those who trust the Lord Jesus as their savior and get saved.
കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് ആശ്രയിക്കുന്ന രക്ഷിക്കപ്പെട്ട ആളുകളെ മാത്രം.
So they are the members of the church.
അതുകൊണ്ട് അവരാണ് സഭയുടെ അംഗങ്ങൾ.
Now when we talk about church, which church are we talking about?
നാം സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏത് സഭയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്?
There are so many, here itself there are so many churches.
ഇവിടെ തന്നെ അനേക സഭകൾ നമുക്ക് കാണാം.
In one line,
ഒരു ലൈനിൽ തന്നെ അനേക സഭകൾ കാണാം.
So which church are we talking about?
നാം ഏത് സഭയെക്കുറിച്ചാണ് പറയുന്നത്?
You know, all the churches claim that our church is the right church.
എല്ലാ സഭകളും അവകാശപ്പെടുന്നതാണ് ഞങ്ങളുടെ സഭയാണ് ശരിയായിട്ടുള്ള സഭ എന്ന്.
You ask any church member, they will say our church is the right church.
ഏത് വിശ്വാസിയോട് ചോദിച്ചാലും അംഗങ്ങളോട് ചോദിച്ചാലും ഞങ്ങളുടെ സഭയാണ് ഏറ്റവും ശരിയായ സഭ എന്ന് പറയും.
So which church belongs to the Lord?
ഏത് സഭയാണ് കർത്താവിന്റെ സഭ?
The Brethren Church, the Pentecostal Church, the Marthoma Church, or any other church?
Brethren Church ആണോ, Pentecostal Church ആണോ, Marthoma Church ആണോ, അതോ വേറെ എന്തെങ്കിലും ചർച്ച ആണോ?
Now the church referred to in the Bible,
ബൈബിളിൽ സഭ എന്ന് പറയുന്നത്
has no such name.
അത് പേരിൽ ഉള്ള സഭയല്ല.
It is not a group, it's not a denomination.
ഏതെങ്കിലും ഒരു നാമധേയ സഭയല്ല.
It is not a group, a special group.
ഏതെങ്കിലും ഒരു പ്രത്യേകമായ കൂട്ടത്തെ അല്ല അവിടെ കാണിക്കുന്നത്.
Anyone who is saved, who trusting the Lord Jesus, belongs to the church of God.
കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാവരും അവരാണ് സഭയിലെ അംഗങ്ങൾ.
You know, once Wesley, John Wesley saw a dream.
ഒരിക്കൽ ജോൺ വെസ്ലി ഒരു സ്വപ്നം കണ്ടു.
You know, he was the one who started the Methodist church.
താ അദ്ദേഹമായിരുന്നു മെതഡിസ്റ്റ് സഭ തുടങ്ങിയത്.
So in his dream he went to heaven.
തന്റെ സ്വപ്നത്തിൽ താൻ സ്വർഗത്തിൽ പോയി.
And he saw a large number of people singing and praising God.
അനേക ഒരു കൂട്ടം ആളുകൾ വലിയ കൂട്ടം ആളുകൾ പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് താൻ ദർശിച്ചു.
So in his dream he asked that angel standing there.
തന്റെ സ്വപ്നത്തിൽ തന്റെ അടുത്ത് നിന്ന ദൂതനോട് താൻ ചോദിച്ചു.
Because he is Methodist churchman, so he thought the Methodist must be definitely there.
താൻ മെതഡിസ്റ്റ് സഭക്കാരനായതുകൊണ്ട് മെതഡിസ്റ്റുകാർ എന്തായാലും അവിടെ ഉണ്ടാകും എന്ന് താൻ വിചാരിച്ചു.
Are there Methodists here in heaven?
ഇവിടെ ഇവിടെ സ്വർഗത്തിൽ മെതഡിസ്റ്റുകാരുണ്ടോ?
The angel said, no Methodist here.
So doodan paranju ivide Methodist kaarunnum illa.
No Methodist man here.
Ivide Methodist kaarunnum ille.
I am the one who started the Methodist church and nobody is here.
Njanana Methodist sabha thodangiyathu ennittu Methodist kaarum ivide ille.
Then he asked the names of many churches. He asked the names of many churches.
Than ennittu aneka sabagalude perukal chodichu.
The Pentecostals are here.
Pentecostals kaarundundo?
Nobody.
Aarum illa.
The Presbyterians are here.
Presbyterians undo?
The angel said no, nobody.
ദൂതൻ പറഞ്ഞു അവരുമില്ല.
He asked many names and the angel said nobody, none of those people are here.
അദ്ദേഹം അനേക പേരുകൾ സഭയുടെ പേരുകൾ ചോദിച്ചു. ദൂതൻ പറഞ്ഞു അവരൊന്നും ഇവിടെ ഇല്ല എന്ന്.
Then he asked the angel, then who are these people, large companies singing and praising God?
അപ്പോൾ അദ്ദേഹം ആ ദൂതനോട് ചോദിച്ചു, പിന്നെ ആരാണ് ഇവിടെ ഈ പാട്ട് പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ കൂട്ടം ആളുകൾ?
He said they are all people saved by the blood of Jesus Christ.
ആ ദൂതൻ പറഞ്ഞു അവരെല്ലാവരും ദൈവ കർത്താവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ്.
That's all. There's no particular group here.
Adu maatrame ullu ivide pratheegamaya group onnum illa.
That is a great eye opener.
Adu nammude kannukale thurappikkunnathaanu.
Now when we say church,
naam sabha ennu parayumbol,
we don't mean a particular group.
Naam oru pratheegamaya oru groupine alla parayunnathu.
We mean, or the Bible means, those who are saved or born again.
Naam parayunu allengil vedapustakam parayunnathu rakshikkappetta oru kootam aalukal ennulladana.
So naturally the question arises, then which church should I go?
Anganeengil oru chodyam uyarnu varunnathu, yedu sabayilana njan pogendathu?
Shall I enter this hall or the next hall or the next hall?
Njan ee hall laano adutha sabayilano adha apparthe hall laano pogendathu?
Which church shall I go?
Njan yedu sabayilana pogendathu?
Which church shall I join?
Njan yedu sabayilana cherendathu?
So what's the answer to that?
അതിന്റെ അതിനുള്ള ഉത്തരം എന്താണ്?
Everybody will say, come to our church, we are the right church.
എല്ലാവരും പറയും ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു പോവാ, ഞങ്ങളാണ് ശരിയായ സഭ.
The next door also will say, come here, don't go there, come here.
അടുത്ത വാതിലുള്ള സഭക്കാരും പറയും ഞങ്ങളാണ് ശരിയായ സഭ, ഞങ്ങളുടെ
next one also will say the same.
അതിന്റെ അടുത്തുള്ള സഭക്കാരും അങ്ങനെ തന്നെ പറയും.
So the man is confused where to go now.
അതുകൊണ്ട് ആ വ്യക്തി താൻ വളരെ കൺഫ്യൂസ് ആവുകയാണ്, എവിടെയാണ് പോകേണ്ടത് എന്ന്.
What is the answer to that question? Which church should I join?
ഏത് സഭയിലാണ് ഞാൻ ചേരേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരം എന്താണ്?
I am a member of the church of God because I am saved.
ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സഭയുടെ അംഗമാണ്.
But when I am in this world, which group shall I join in worship and all that?
എന്നാൽ ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏത് ഗ്രൂപ്പിന്റെ കൂടെ, ഏത് കൂട്ടത്തിന്റെ കൂടെയാണ് ദൈവത്തെ ആരാധിക്കുവാനായി കൂടേണ്ടത്?
We all need to know the answer to that question.
ആ ചോദ്യത്തിന്റെ ഉത്തരം നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
The simple answer is,
അതിന്റെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്,
we should stand and join with a church that teaches what the Bible teaches.
വേദപുസ്തകം പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളോട് ചേർന്ന് നിൽക്കുന്ന സഭയിലാണ് നാം ചേരേണ്ടത്.
So what are some of the qualifications of that church?
ആ സഭയുടെ ചില ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം?
The name doesn't matter.
അതിന്റെ പേര് അതിന് കാര്യമില്ല.
When you get to heaven, God is not going to ask you, did you belong to the brethren church?
നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ബ്രദറൻ സഭയിലായിരുന്നോ പോയിക്കൊണ്ടിരുന്നത് എന്ന് ദൈവം ചോദിക്കില്ല.
You know, only in India and Africa our assemblies are called brethren.
ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമേ നമ്മുടെ സഭകൾ ബ്രദറൻ എന്ന് വിളിക്കപ്പെടാറുള്ളൂ.
In most of the countries nobody says brethren.
ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ബ്രദറൻ എന്ന് പറയാറില്ല.
They believe and practice the same thing.
അവര് എല്ലാവരും വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇതെല്ലാം തന്നെയാണ്.
But they just refer to it as a church in that particular locality with the name of the place.
എന്നാൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും ആ സ്ഥലത്തുള്ള
Corinthian church,
ആ സ്ഥലത്തിന്റെ പേരോടുള്ള ബന്ധത്തിലാണ് ആ സഭ അറിയപ്പെടുന്നത്.
So they don't call themselves brethren.
അവർ ബ്രദറൻ എന്ന് അറിയപ്പെടാറില്ല.
In most countries they don't use that word.
കൂടുതൽ രാജ്യങ്ങളും അങ്ങനെ അവർ ബ്രദറൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല.
So what's the importance of what should be the quality of the church that I fellowship with?
ഞാൻ കൂട്ടായ്മ ആചരിക്കാൻ പോകുന്ന ആ സഭയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം?
Dear brothers and sisters, understand this properly.
പ്രിയ സഹോദര സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
ഇറ്റ് ഷുഡ് ബി എ ചർച്ച് ദാറ്റ് ഫോളോസ് ദ ടീച്ചിങ് ആൻഡ് പാറ്റേൺ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്.
പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലുകളും അതിന്റെ പെരുമാറ്റങ്ങളും അനുസരിക്കുന്ന യോജിച്ചു പോകുന്ന ഒരു സഭയായിരിക്കണം അത്.
When we get to heaven,
naam swargathil chellumbol,
God will not ask the name of the church that we belong to.
Naam edu sabayil poikkondirunna aalana ennu devum chodikkilla.
But what will God ask us?
Ennal devum endayirikkum chodikkuka?
Did you follow the principles and teachings that I had given in the Bible?
Naan vedapusthakathil ninakku nalgiya adinte padippikkalukalum tattvangalum nee പിൻപറ്റിയോ എന്നാണ് ദൈവം ചോദിക്കുക.
That's the only question.
അതാണ് ഏക ചോദ്യം.
Concerning the church.
ആ സഭയെ കുറിച്ചുള്ള ചോദ്യം.
So we must stand with a group that teaches and practices what the New Testament teaches and practices.
പുതിയ നിയമം പഠിപ്പിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്ന സഭയോട് ചേർന്നാണ് നാമം നിൽക്കേണ്ടത്.
The name of that church is not important.
ആ സഭയുടെ പേര് പ്രാധാന്യമുള്ളതല്ല.
Here you may be known in one name, another country you are known in some other name, it doesn't matter.
ഈ രാജ്യത്തെ ഒരുപക്ഷെ ഒരു പേരിലും മറ്റൊരു രാജ്യത്തെ വേറൊരു പേരിലും ആയിരിക്കാം ഒരുപക്ഷെ അത് അറിയപ്പെടുന്നത്.
Whether it is brethren or baptist, that's not the important thing.
ഒരുപക്ഷെ ബ്രദർ എന്നോ ബാപ്റ്റിസ്റ്റ് എന്നോ പേരായിരിക്കാം, അതല്ല പ്രധാനപ്പെട്ട കാര്യം.
What is important is this group of people, do they follow the prescriptions, instructions in the New Testament concerning church?
എന്നാൽ ഈ കൂട്ടത്തിലുള്ള ആളുകൾ പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുള്ള പഠിപ്പിക്കലുകൾ പിൻപറ്റുന്നവരാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
Now what are some of the main teachings that a church should follow?
സഭ പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ എന്തൊക്കെയാണ്?
A church, the right church, is the one that teaches salvation.
ശരിയായ സഭ രക്ഷ പഠിപ്പിക്കുന്ന സഭയായിരിക്കും.
Because the New Testament teaches that.
കാരണം പുതിയ നിയമം അത് പഠിപ്പിക്കുന്നു.
It is a church that teaches immersion baptism after salvation.
രക്ഷയ്ക്ക് ശേഷം മുങ്ങിയുള്ള സ്നാനം പഠിപ്പിക്കുന്ന സഭയായിരിക്കണം ശരിയായ സഭ.
Why?
എന്തുകൊണ്ടാണ്?
Because the Bible teaches that.
കാരണം വേദപുസ്തകം അത് പഠിപ്പിക്കുന്നു.
It should be a church that gathers to the name of the Lord Jesus.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്ന സഭയായിരിക്കണം.
Not in some leader's name.
ആ ചില നേതാക്കന്മാരുടെ പേരുകളിൽ കൂടുന്നവരല്ല.
Not in some great man's name.
ആ വലിയ ആളുകളുടെ പേരുകളിൽ കൂടുന്നവരല്ല.
Not Billy Graham's church.
ബില്ലി ഗ്രഹാമിന്റെ സഭയല്ല.
Not some other name.
അങ്ങനെ മറ്റു ചില പേരുകളല്ല.
Our gathering should be in the name of the Lord Jesus.
നമ്മുടെ കൂടിവരവുകൾ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
And it should be a church that follows the pattern given in the New Testament.
പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന അതിന്റെ പാറ്റേൺ പിന്തുടരുന്ന സഭയായിരിക്കണം.
So what's the basic pattern given in the New Testament for a church?
പുതിയ നിയമത്തിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണ്?
So look at Acts chapter 2.
അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായം നോക്കാം.
You know there are many things, but these are just the main things.
അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
Look at verse 41.
Here
we read of the early church.
ഇവിടെ നാം ആദിമ സഭയെ കുറിച്ചാണ് വായിക്കുന്നത്.
Then they that gladly received the word were baptized, and the same day there were added unto them about 3,000 souls, and they continued steadfastly in the apostles' doctrine and fellowship, and in breaking of bread and in prayers.
അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3,000-ത്തോളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു.
This is not writing about brethren church or pentecostal church.
ഇത് ബ്രദറൻ ചർച്ച് സഭയെക്കുറിച്ചോ പെന്തിക്കോസ്റ്റ് സഭയെക്കുറിച്ചോ പറഞ്ഞിരിക്കുന്നതല്ല.
This is the church in the New Testament.
ഇതാണ് പുതിയ നിയമസഭ.
So what all did they do?
എന്തൊക്കെയാണ് അവർ പ്രവർത്തിച്ചത്?
We should also do the same thing.
അതേ കാര്യം തന്നെ നാമും ചെയ്യണം.
You know they preached the gospel.
അവർ സുവിശേഷം പ്രസംഗിച്ചു.
People who received it were baptized.
അത് സ്വീകരിച്ച ആളുകൾ സ്നാനപ്പെട്ടു.
Then they continued steadfastly in apostles' doctrine.
മാത്രമല്ല അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ തുടർന്നു പോന്നു.
You know that word continued steadfastly or continued in the original that word actually is they were addicted to.
ആചരിച്ചു പോന്നു എന്നുള്ളത് അതിനെ അടിമപ്പെട്ടു എന്നുള്ള ഒരു അർത്ഥമാണ് അതിന്റെ മൂലഭാഷയിലുള്ളത്.
You know we say drug addict.
നാം പറയാറുണ്ട് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി എന്ന്.
He is addicted to drugs.
ഓ ആ വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ട ആളാണ്.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
He is full of it. He is controlled by it.
താൻ അതിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ്.
So the early church also, the believers in the early church were all addicts.
പുതിയ നിയമ ആദിമകാല സഭയിലുണ്ടായിരുന്ന ആളുകളെല്ലാം അടിമപ്പെട്ടവരായിരുന്നു.
They were not drug addicts.
അവര് ലഹരിക്ക് അടിമപ്പെട്ടവരല്ലായിരുന്നു.
So what were they addicted to?
എന്നാൽ എന്തിനോടായിരുന്നു അവർ അടിമപ്പെട്ടിരുന്നത്?
Apostles' doctrine.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് അടിമപ്പെട്ടവരായിരുന്നു.
You know they are doctrines taught by the apostles in the New Testament.
അപ്പോസ്തലന്മാരാൽ പുതിയ നിയമത്തിൽ പഠിപ്പിച്ച ഉപദേശം.
You know, at this time we did not have New Testament.
Aa samayathe pudhiya niyamam nilavillayirunnu.
But the apostles were there.
Ennal apostolmar nilavillundayirunnu.
So they taught.
Avar padipichu.
Later, by the help of the Holy Spirit, it was written and completed as a book.
Adine sheshamana parishudhaatmanude sahayathal ezhudapidugiyum adu oru pusthakamayittu krodheerikkapidugiyum cheythu.
Today we do not have apostles.
Innu namukku apostolmar illa.
But their teachings are there in our hand.
Ennal avar nammude kaivasham avarude padipikkil undu.
In the epistles we get the teachings of the apostles.
Lekhanangalil namukku apostolmarude padipikkil namukku vaikkan sadhikkum.
So a New Testament church preaches salvation and baptism.
അതുകൊണ്ട് പുതിയ നിയമസഭ അത് രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന സഭയാണ്.
Then they follow the apostles' teachings.
അപ്പോസ്തലന്മാരുടെ ഉപദേശം പിന്തുടരുന്നവരാണ്.
Next things fellowship.
അടുത്ത കാര്യം കൂട്ടായ്മ.
They had fellowship one with another.
അവർക്ക് അന്യോന്യം കൂട്ടായ്മ ഉണ്ടായിരുന്നു.
And in breaking of bread.
അവർ അപ്പം നുറുക്കി.
It's not talking about eating food.
അവിടെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്.
Some people say this is talking about eating food.
ചില ആളുകൾ പറയാറുണ്ട് ഇത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെന്ന്.
Oh, that means only Christians ate food in those days.
അതിനർത്ഥം ക്രിസ്ത്യാനികൾ മാത്രമാണോ അവിടെ അതിന് ആ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നത്?
Why should it say that they ate fruit? All the people in the world are eating bread.
എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ആ സമയത്ത്. എന്തുകൊണ്ടാണ് അവർ മാത്രം കഴിച്ചു എന്ന് പറയേണ്ട ആവശ്യം?
Also the original usage there, the grammatical usage, it means a special act. Not just eating daily bread.
അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തെ കാണിക്കുവാൻ വേണ്ടിയാണത്.
So that's a usage there.
അതാണ് അവിടെയുള്ള ഉപയോഗം.
So they broke bread means they came together to remember the Lord Jesus by breaking bread.
അവർ അപ്പം നുറുക്കി എന്ന് ഇവിടെ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുവാനും അവന്റെ കൽപ്പന ആചരിക്കുവാനും അവർ കൂടി വന്ന് അപ്പം നുറുക്കി എന്നാണ്.
Now in the early part of the church it is believed that they met almost every day to break bread.
Adima kalagattathil ettavum aadhi samayathu avar ella divasavum koodi vannu edesham ella divasavum koodi vannu appo nurki ennu manasilakkan sadhikkum.
That shows that there is nothing wrong in breaking bread any day of the week.
Aashil edu divasavum koodi vannu appo nurkuvanayittu yadoru kulappavum illa ennu adu kaanikkunu.
Later it became a norm that they used to meet on the first day of the week.
Adine shesham aashavattathinte onnam naal koodi vannu avar appo nurki ponu.
That became the normal thing.
Adu angane aacharichu ponu.
But that doesn't mean that on no other day you should do it.
Adinde adu mattoru divasavum aacharikkan paadilla enna adin artham illa.
For example, you are doing it on Monday.
Udaharanathine ningal idu ivide thingalaachi cheyarundu.
So you are remembering the Lord's death.
നിങ്ങൾ കർത്താവിന്റെ മരണത്തെ ഓർക്കുകയാണ്.
That is not something that you should remember just on a particular day.
ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസം മാത്രം ഓർക്കുവാനുള്ള കാര്യമല്ല അത്.
So the early believers, they broke bread.
അങ്ങനെ ആദിമ വിശ്വാസികൾ അവർ അപ്പം നുറുക്കി.
To remember the Lord Jesus and his death.
കർത്താവായ യേശുക്രിസ്തുവിനെയും അവന്റെ മരണത്തെയും ഓർക്കുവാനായിട്ട്.
And they continued in prayers.
അവർ പ്രാർത്ഥനയിൽ അവർ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു പോന്നു.
So these are some of the marks of the early church.
ഇതാണ് ആദിമ സഭയുടെ ചില അടയാളങ്ങൾ.
So the right church is one that follows this pattern.
അതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു സഭ ഈ അടയാളങ്ങൾ ഈ പ്രമാണങ്ങൾ പാലിക്കുന്നവരാണ്.
And they should be believers who own the authority of the word of God.
അത് മാത്രമല്ല അവർ ദൈവവചനത്തിന്റെ അധികാരത്തെ അംഗീകരിക്കുന്നവരുമായിരിക്കണം.
They should believe in the priesthood of all believers, that is all saved people have the right to worship God. They are all priests.
വിശ്വാസികളുടെ ആ പൗരോഹിത്യത്തെ അംഗീകരിക്കുന്ന സഭയായിരിക്കണം അത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്.
We read in 1 Peter chapter 2 that believers, all believers are royal priesthood.
1 പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗ്ഗമാണ് എന്ന്.
And that should be a church that is ruled by elders.
മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു സഭയായിരിക്കണം ആ സഭ.
Because in the New Testament we read that the early church was ruled by more than one elders.
കാരണം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് സഭകൾ ഒന്നിലധികം മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന സഭകളാണ് നാം കാണുന്നത്.
And the early churches were independent though they had fellowship one with another. They had no organizational unity.
Adima kala sabagal avar swadantra sabagalayirunnu ennu namukku manasilakkan sadhikku. Oru avarku kootayma bandham undayirunnengil thanneyum avar swadantra sabagalayirunnu.
So these are some of the marks of the right church.
Idana yadartha sabayude chila adayalangal.
So which church should I join?
Njan edu sabayilana cherendathu?
What should be the name of that church?
Aa sabayude per endayirikkanam?
Name is not important.
അതിന്റെ പേര് പ്രാധാന്യമുള്ളതല്ല.
What does that church believe and practice?
ആ സഭ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് പ്രായോഗികമാക്കുന്നത്?
Do they believe the Bible as the final authority?
വേദപുസ്തകത്തെ അതിന്റെ ഏറ്റവും അധികാരമായിട്ട് വിശ്വസിക്കുന്നവരാണോ അവർ?
Do they follow the teachings in the scripture?
വേദപുസ്തകത്തിലെ പഠിപ്പിക്കലുകളെ പിന്തുടരുന്നവരാണോ അവർ?
So that is the church I should join.
അങ്ങനെയുള്ള ഒരു സഭയിലായിരിക്കണം ഞാൻ ചേരുന്നത്.
Now no church in the world is perfect.
ലോകത്തിലെ ഒരു സഭയും പൂർണ്ണമല്ല.
But the closest that we can find to the New Testament teaching, it is to that group that we should stand.
പുതിയ നിയമത്തിലെ പഠിപ്പിക്കലോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സഭയോടാണ് നാമും ചേരേണ്ടത്.
Now when you stand with a particular group,
നാം ഏതെങ്കിലും ഒരു സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ,
you are bearing testimony to the truths that that group believes.
ആ കൂട്ടം വിശ്വസിക്കുന്ന അവരുടെ സാക്ഷ്യത്തിന് നാമും സാക്ഷ്യം പറയുകയാണ്.
We are also believing what this group believes. That's the meaning.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കൂട്ടം വിശ്വസിക്കുന്ന കാര്യങ്ങൾ നാമും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്.
So when you stand with a particular church,
അതുകൊണ്ട് നാം ഏതെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ,
you are endorsing or you are bearing testimony to the truths that church believes.
ആ സഭ വിശ്വസിക്കുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് നാമും സാക്ഷ്യം പറയുകയാണ്.
So church is called the house of God.
സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനം എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്.
How we should behave in this house of God.
നാം എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ഭവനത്തിൽ നാം പെരുമാറേണ്ടത്?
Look at 1 Timothy chapter 3.
1 തിമോത്തിയോസ് 3-ാം അധ്യായം നമുക്ക് നോക്കാം.
And verse 15.
15-ാം വാക്യം.
But if I tarry long, that thou mayest know how thou oughtest to behave thyself in the house of God, which is the church of the living God, the pillar and ground of the truth.
Thamasichu poyalo satyathinte thoonum adisthanavumayi jeevanulla devathinte sabhayaguna devalayathil nadakkendathu engane ennu nee ariyendathine idu ezhuthunu.
You should know how to behave, how to walk in the church of God.
Devathinte sabhayaguna devalayathil nee engane nadakkanam ennu നീ അറിയണം.
We shouldn't walk as we like.
നാം ഇഷ്ടപ്പെടുന്ന പോലെ നാം നടക്കാൻ പാടില്ല.
Church is not a place where you can do what you like.
നാം ഇഷ്ടപ്പെടുന്ന എന്തും ചെയ്യുവാനായിട്ടുള്ള ഒരു സ്ഥലമല്ല സഭ.
Church is not a social club.
സഭ എന്ന് പറയുന്നത് ഒരു ക്ലബ് അല്ല.
Church is not a മലയാളി club.
സഭ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ക്ലബ് അല്ല.
It is not a Tamil സമാജം.
സഭ എന്ന് പറയുന്നത് തമിഴ് സമാജമല്ല.
It doesn't belong to any particular group.
അത് ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടത്തിന് മാത്രം ഉള്ളതല്ല.
Church we read here is the church of the living God.
ഇവിടെ നാം വായിക്കുന്ന സഭ ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്.
How to walk.
നാം എങ്ങനെ നടക്കണം.
That's what I want to talk to you tonight.
ഇന്ന് രാത്രി അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്.
Okay, when we come to a church that follows the scriptures,
വിശുദ്ധ വേദപുസ്തകം പ്രമാണിക്കുന്ന ഒരു സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ,
വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് എ മെമ്പർ ക്യാൻ എക്സ്പെക്ട് ഫ്രം ദ ചർച്ച്?
ആ സഭയിൽ നിന്ന് ഒരു അംഗത്തിന് എന്തൊക്കെ കാര്യങ്ങൾ തനിക്ക് പ്രതീക്ഷിക്കാം?
When I come to a church,
ഞാൻ ഒരു സഭയിലേക്ക് കടന്നു വരുമ്പോൾ,
what are my legitimate reasonable expectations?
എന്റെ കാര്യകാരണ സഹിതമുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും ആ സഭയെക്കുറിച്ച്?
What should I get from the church?
ആ സഭയിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് ലഭിക്കേണ്ടത്?
What should the church do for its members?
ആ സഭയുടെ അംഗങ്ങൾക്ക് വേണ്ടി സഭ എന്തൊക്കെ ചെയ്യണം?
I want to list 6 things that the church should do for its members.
സഭ അതിന്റെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട 6 കാര്യങ്ങളെ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്.
Number 1.
ഒന്നാമതായിട്ട്,
സൗണ്ട് ടീച്ചിങ് ആൻഡ് സ്പിരിച്വൽ എഡിഫിക്കേഷൻ.
നല്ല രീതിയിലുള്ള വേദപുസ്തക പഠിപ്പിക്കലും അവരുടെ ആത്മീയ അഭിവൃദ്ധിയും.
റൈറ്റ് ഡോക്ട്രിൻസ്.
യഥാർത്ഥമായിട്ടുള്ള ഉപദേശങ്ങൾ.
ആൻഡ് things that help my spiritual growth.
എന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളും.
Okay, we already read that verse in Acts 2.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ ബാക്കി നാം വായിച്ചു കഴിഞ്ഞതാണ്.
You know that they followed the apostles' doctrine.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം പിന്തുടർന്നു.
Let's see another verse, 1 Peter chapter 5.
വേറൊരു വാക്യം നമുക്ക് നോക്കാം. 1 പത്രോസ് 5-ാം അധ്യായം
and verse 2.
2-ാം വാക്യം.
Here the elders are addressed.
ഇവിടെ മൂപ്പന്മാരോടാണ് പറയുന്നത്.
Feed the flock of God which is among you, taking the oversight thereof, not by constraint but willingly, not for filthy lucre but of a ready mind.
നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊൾവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല.
So the elders are told to feed the flock of God.
ഇവിടെ ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടത്തെ മേയിക്കുവാനായിട്ടാണ് മൂപ്പന്മാരോട് പറഞ്ഞിരിക്കുന്നത്.
So the flock should get the food.
ആ ആട്ടിൻ കൂട്ടത്തിന് ആഹാരം ലഭിക്കേണ്ട ആവശ്യമാണ്.
Food for spiritual growth.
ആ അവരുടെ ആത്മീയ ജീവിതത്തിന് ഉള്ള ഉള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആഹാരം.
സോ എ മെമ്പർ കാൻ ലെജിറ്റിമേറ്റ്ലി എക്സ്പെക്ട് ഗുഡ് ഫുഡ്.
ആ ഒരു അംഗത്തിന് യഥാർത്ഥത്തിൽ നല്ല ആഹാരം പ്രതീക്ഷിക്കാം.
Not the Friday food we have, not that.
വെള്ളിയാഴ്ചയുള്ള ഭക്ഷണമല്ല.
That also should be good.
അത് നല്ലതാണ്.
But he can expect spiritual food.
തനിക്ക് ആത്മീകമായിട്ടുള്ള ആഹാരം തനിക്ക് പ്രതീക്ഷിക്കാം.
How does he get spiritual food?
എങ്ങനെയാണ് തനിക്ക് ആത്മീക ആഹാരം ലഭിക്കുന്നത്?
By sound good teaching of the word of God.
സത്യ ഉപദേശത്തിൽ നിന്ന്, ദൈവവചനത്തിന്റെ സത്യ ഉപദേശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്.
And that will help his edification.
അത് തന്റെ ആത്മീക അഭിവൃദ്ധിക്ക് സഹായിക്കും.
So here the elders are told to feed the flock of God.
ഇവിടെ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാനാണ് മൂപ്പന്മാരോട് പറഞ്ഞിരിക്കുന്നത്.
The members should not go away hungry week after week.
ആഴ്ചകൾ ചെല്ലുന്തോറും അംഗങ്ങൾ അവർ വിശപ്പുള്ളവരായിട്ട് പോകുവാനായിട്ട് പാടില്ല.
They should be filled when they come to church.
അവർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവർ തൃപ്തരാകേണ്ടത് ആവശ്യമാണ്.
By the good teaching that is given from the church.
സഭയിൽ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള നല്ല സത്യ ഉപദേശ മുഖാന്തരം.
Now here the elders are exhorted to do that.
ഇവിടെ മൂപ്പന്മാരാണ് ചെയ്യുവാനായിട്ട് പ്രബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
So the elders in the church are responsible for giving proper teaching to the people in the church.
സഭയിലുള്ള അംഗങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പഠിപ്പിക്കലുകൾ നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം മൂപ്പന്മാർക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
The elders themselves can do it.
മൂപ്പന്മാർക്ക് തന്നെയും അത് ചെയ്യാവുന്നതാണ്.
And they can entrust that job with other men whom they know are gifted and spiritual to do it.
മറ്റുള്ള ആളുകൾ, മറ്റുള്ള വിശ്വാസികൾ, അവർക്ക് അത് ചെയ്യുവാനായിട്ട് കഴിവുണ്ട് എന്ന് മൂപ്പന്മാർക്ക് തോന്നുന്ന അവർക്ക് അങ്ങനെയുള്ള ആളുകളെയും അവർക്ക് പരമേൽപ്പിക്കാവുന്നതാണ്.
Two things are important.
രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്.
One is they should have the gift of the Holy Spirit to do that.
ദൈവത്തിന്റെ ദൈവാത്മാവിന്റെ വരം അത് ചെയ്യുവാനായിട്ട് അവർക്കുണ്ടായിരിക്കണം.
To teach and to preach.
അത് പഠിപ്പിക്കുവാനായിട്ടും പ്രസംഗിക്കുവാനായിട്ടും.
And they should be living godly lives.
മാത്രമല്ല അവർ ആത്മീകമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം.
So if there are such men in the church,
അങ്ങനെയുള്ള ആളുകൾ സഭയിൽ ഉണ്ടെങ്കിൽ,
who know the word of God,
ദൈവവചനം അറിയാവുന്നവർ,
who hold on to the right word,
സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവർ,
who have the gift of the Holy Spirit to do it,
അത് ചെയ്യുവാനായിട്ടുള്ള ആത്മവരമുള്ളവർ,
and who are living godly lives, exemplary lives,
മാതൃകാപരമായിട്ടുള്ള ആത്മീക ജീവിതം നയിക്കുന്നവർ,
then the elders should find them out and ask them also to teach in the church.
അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് അവരെ ഭരമേൽപ്പിക്കേണ്ടത് മൂപ്പന്മാരുടെ കടമയാണ്.
Now we are talking about the main teaching.
നാം പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്.
You know, in many of our assemblies we are making a mistake in this area.
നമ്മുടെ പല സഭകളിലും ഈ കാര്യത്തിൽ നാം തെറ്റ് ചെയ്യാറുണ്ട്.
That is, we give opportunity to everyone to train people.
എല്ലാവരെയും പരിശീലിപ്പിക്കുവാനായിട്ട് നാം ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ്.
ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്.
അത് ശരിയായ കാര്യമല്ല.
ഇൻ സ്മോളർ മീറ്റിംഗ്സ്,
ചെറിയ കൂടിവരവുകളിൽ,
മേ ബി ഇൻ കോട്ടേജ് മീറ്റിംഗ്,
ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനകളിൽ,
കോട്ടേജ് മീറ്റിംഗ് ഓഫ് ദി അസംബ്ലി,
സഭയുടെ കുടുംബ പ്രാർത്ഥനകളിൽ,
ആൻഡ് യൂത്ത് മീറ്റിംഗ്,
യൂത്ത് മീറ്റിംഗുകളിൽ,
അതർ മീറ്റിംഗ്സ്,
മറ്റ് ചെറിയ മീറ്റിംഗുകളിൽ,
വി കൻ ഗിവ് ചാൻസ്.
അങ്ങനെ അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കും.
എൻകറേജ് യങ് പീപ്പിൾ.
അങ്ങനെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ മെയിൻ ഫീഡിംഗ് ആൻഡ് ടീച്ചിംഗ് സെഷൻ ഓഫ് ദ ചർച്ച്, ഓൺലി ദോസ് ഹു ആർ ക്വാളിഫൈഡ്, they alone are supposed to do it.
എന്നാൽ യഥാർത്ഥമായിട്ടുള്ള വചന സത്യങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ, അതിന് ആത്മവരമുള്ളവരും അതിന് ഗുണമുള്ളവരും മാത്രമേ അത് ചെയ്യുവാനായിട്ട് പാടുള്ളൂ.
But in our assemblies anybody can preach.
എന്നാൽ നമ്മുടെ സഭകളിൽ ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം.
Bible teaches the priesthood of all believers but does not teach the preacherhood of all believers.
വിശുദ്ധ വേദപുസ്തകം എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യത്തെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും എല്ലാ വിശ്വാസികളെയും പ്രസംഗിക്കുവാനായിട്ട് ഭരമേൽപ്പിച്ചിട്ടില്ല.
All believers should not be allowed to preach.
എല്ലാ വിശ്വാസികളും പ്രസംഗിക്കുവാനായിട്ട് അനുവദിക്കപ്പെടാൻ പാടില്ല.
What will happen if everybody preaches?
എല്ലാവരും പ്രസംഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക?
God never gave them the gift to do it.
ദൈവം അവർക്ക് അത് ചെയ്യുവാനായിട്ടുള്ള വരം നൽകിയിട്ടില്ല.
So people will get bored.
ആളുകൾക്ക് അത്
ബോറടിക്കും. And people will be hungry. They don't get anything.
അംഗങ്ങൾക്ക് അത് വിശപ്പ് മാറുവാനായിട്ട് ഇടയില്ല.
They will say something and they will sit down. That's all.
അവർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അങ്ങിരിക്കും.
The elders should make sure that the main teaching ministry session should be taken only by people qualified by God to do it.
പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ അത് ചെയ്യുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന കാര്യം മൂപ്പന്മാർ അത് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്.
That doesn't mean we shouldn't encourage young people.
അത് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നതിനർത്ഥമില്ല.
But that should be done in other avenues.
അത് ചെയ്യേണ്ടത് മറ്റുള്ള ചില ചെറിയ മീറ്റിംഗുകളിലാണ്.
So a believer can expect sound teaching.
അങ്ങനെ ഒരു വിശ്വാസിക്ക് പത്യോപദേശം പ്രതീക്ഷിക്കാവുന്നതാണ്.
ഗുഡ് ഫീഡിംഗ്, ഗുഡ് ഫുഡ്,
നല്ല ആഹാരം,
ദാറ്റ് ഈസ് ഹിസ് റൈറ്റ്, ഹിസ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ ഫ്രം എ ചർച്ച്.
അത് തന്റെ അവകാശമാണ്, താൻ തനിക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്.
ആൻഡ് സെക്കൻഡ്ലി,
രണ്ടാമതായിട്ട്,
എ ബിലീവർ ക്യാൻ എക്സ്പെക്ട് ദ കെയർ ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ്.
ഒരു വിശ്വാസിക്ക് അവരുള്ള ആത്മീയ നേതാക്കന്മാരുടെ പരിപാലനം തനിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
That is what we read.
അതാണ് നാം വായിച്ചത്.
Feed the flock of God.
ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുക.
You should oversee them. You should take care of them. You should supervise them.
അവരെ മേയിക്കണം. അവരുടെ മേൽ മേൽനോട്ടം ഉണ്ടായിരിക്കണം.
So when I go to a church,
അതുകൊണ്ട് ഞാൻ ഒരു സഭയിലേക്ക് പോകുമ്പോൾ,
I expect that the leaders, the elders there, should take care of me.
അവിടെയുള്ള മൂപ്പന്മാർ എന്നെ പരിപാലിക്കണം, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
They should be interested in my things.
എന്റെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധാലുക്കളായിരിക്കണം.
They should take care.
അവർ എന്നെ ശ്രദ്ധിക്കണം.
That's a scriptural mandate, scriptural truth.
അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു സത്യമാണ്.
Thirdly,
മൂന്നാമതായിട്ട്,
I can expect training for the Lord's work in the local church.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പരിശീലനം എനിക്ക് ആ സഭയിൽ നിന്നും ആഗ്രഹിക്കാവുന്നതാണ്.
You know, there are various ministries that we can be involved in.
നമുക്ക് ഇടപെടാവുന്ന അനേക ശുശ്രൂഷകൾ ഇന്ന് നിലവിലുണ്ട്.
It is in the local church that we should be properly trained to do it.
നമ്മുടെ സ്ഥലം സഭയിലാണ് അതിനുവേണ്ടി നാം പരിശീലിപ്പിക്കപ്പെടേണ്ടത്.
That's a primary field of training.
അതാണ് അതിന്റെ പ്രാഥമിക പരിശീലന കേന്ദ്രം.
Now for you know, some people may go to a Bible college.
ചില ആളുകൾ ബൈബിൾ കോളേജിലേക്ക് ഒരുപക്ഷെ പോകുമായിരിക്കും.
I'm not against it.
അതിന് ഞാൻ എതിരല്ല.
I think it's a good thing.
അത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
But the primary basic teaching should be given in the local church.
എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക പഠിപ്പിക്കാനുള്ള പരിശീലനം അത് സ്ഥലം സഭയിലാണ് നൽകേണ്ടത്.
I've never gone to a Bible college except to teach.
ഞാൻ ഒരിക്കലും പഠിപ്പിക്കുവാനല്ലാതെ പഠിക്കുവാനായിട്ട് ബൈബിൾ കോളേജിൽ പോയിട്ടില്ല.
I've not learned in any Bible college.
ഞാൻ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല.
But I was trained in the local assemblies where I grew up.
എന്നാൽ ഞാൻ വളർന്നു വന്ന ആ സ്ഥലം സഭയിൽ എനിക്ക് പരിശീലനം ലഭിച്ചു.
And if you can go to Bible college also, I think that's a good thing.
Bible college ke povunengil adu nalladana.
But that is no substitute for being trained in the church.
Ennal stalam sabayil parishilippikkapadunnathinu adoru substitute alla.
So in the Bible college you go into the more detailed things in theology, you know, how to confront the various things that is happening in the world. That's a good thing. But basic teaching training should be given in the church.
Bible college poyal oru vashe devashastra paramayittum allengil aneka karyangal angane padikkan sadhikumayirikkum ennal prathamika adisthana parisheelanam ee salasavil ninnaanu nalgendathu.
Ephesians chapter 4,
Ephesians lekhanam 4th adhyayam,
we read this in verse 12 in English. For the perfecting of the saints, for the work of the ministry, for the edifying of the body of Christ.
ക്രിസ്തു 13 വാക്യത്തിന്റെ അവസാന ഭാഗം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു.
സോ ഫോർ ദ മിനിസ്ട്രി, ട്രെയിനിങ് ഫോർ ദ മിനിസ്ട്രി,
അതിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കപ്പെടുകയാണ്.
ചർച്ച് ഷുഡ് ഗിവ് ട്രെയിനിങ് ടു യങ് പീപ്പിൾ,
യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് സഭ പരിശീലനം നൽകേണ്ടത് ആവശ്യമാണ്.
ചർച്ച് ഷുഡ് ട്രെയിൻ യങ് സിസ്റ്റേഴ്സ്,
യുവതികളായിട്ടുള്ള ആളുകളെ സഭ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവർക്ക് ദൈവത്തെ
സേവിക്കുവാനായിട്ട് സാധിക്കും.
ഒരു സഭയിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കാവുന്ന നാലാമത്തെ കാര്യം,
a favorable congenial atmosphere for spiritual growth.
Aathmeegamayittu valaruvanayittulla oru nalla andarisham namukku pradeshikkam.
The elders should make sure that there is a good atmosphere in the church for people to grow spiritually.
Angangalkku aathmeegamayittu valaruvanayittulla nalla oru andarisham undu ennu urappu varuthendathu moopanmarude kadamayanu.
Then fifthly,
anjavathayittu,
the church we can expect correction and discipline from the church.
Sabayil ninnum namukku shiksha nadapadigal pradeshikkavunnathaanu.
If we go wrong,
naam thettai cheyyunnengil,
the church should correct me.
Sabha namme shikshikkanam, namme nalla vazhiki nadathanam.
And they should instruct me to go the right way.
Nalla vazhiye poguvanayittu avar namme upadeshikkanam.
So we should expect a correction and discipline from the church that we attend.
Nam koodi varuna sabayil ninnum shiksha nadapadigalum namme nalla valiki nadathunnum namukku pradeshikavunna.
That's a good thing. Correction is a good thing.
Anganeyulla aa nadapadigal adu nalla karyamaanu.
If there is nobody to correct me, I will just wander here and there. I'll be a wayward child.
Namme shikshikkuvanayittu namme vali nadathuvanayittu aarum illengil nam oru pakshe thetti poguvanayittu idayundu.
So we can expect the church to correct and discipline us.
Angane aa sabha namme ശിക്ഷിക്കുവാനായിട്ടും നമ്മെ നല്ല വഴിക്ക് നടത്തുവാനായിട്ടും നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്.
We have examples in the book of Corinthians how the church corrects people.
കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് സഭയെ എന്ന ശിക്ഷാ നടപടികൾ കൂടി നടത്തുന്നതിന്റെ ആ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
And sixthly,
ആറാമതായിട്ട്
we can expect the benefit of fellowship, that is spiritual benefit and material benefit.
നമുക്ക് ആ കൂട്ടായ്മയുടെ ഗുണങ്ങൾ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും.
Yeah, I can expect some benefits from the church.
സഭയിൽ നിന്ന് നമുക്ക് ചില ബെനിഫിറ്റ്സ് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കും.
സ്പിരിച്വൽ ബെനിഫിറ്റ് ആൻഡ് മെറ്റീരിയൽ ബെനിഫിറ്റ്.
ആത്മീകവും ഭൗതികവുമായിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ.
യു നോ, ഈവൻ ഇൻ മെറ്റീരിയൽ റെയിം.
ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും.
വെൻ വി ആർ സിക്ക്,
നാം രോഗികളായിരിക്കുമ്പോൾ
പീപ്പിൾ കം ആൻഡ് ഹെൽപ്.
ആളുകൾ, വിശ്വാസികൾ നമ്മുടെ അടുത്ത് കടന്നു വന്ന് നമ്മെ സഹായിക്കുന്നു.
സപ്പോസ് വി ആർ ഇൻ പോവർട്ടി, ദി ചർച്ച് മേ ഹെൽപ് us even financially.
നാം ദരിദ്രന്മാരായിരിക്കുമ്പോൾ സഭ നമ്മെ അങ്ങനെ സാമ്പത്തികമായി സഹായിക്കുന്നു.
ആൻഡ് ഓൾ സോർട്സ് ഓഫ് ഹെൽപ് വി കാൻ എക്സ്പെക്ട് ഫ്രം ദി ചർച്ച്.
അങ്ങനെയുള്ള എല്ലാവിധമായ സഹായങ്ങളും നമുക്ക് സഭയിൽ നിന്നും പ്രതീക്ഷിക്കാം.
ഓർ ഇൻ അദർ വേർഡ്സ്, എ ചർച്ച് ഷുഡ് റെൻഡർ ടു ഇറ്റ്സ് മെമ്പേഴ്സ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ബെനിഫിറ്റ് as and when needed.
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭ ആ വിശ്വാസിക്ക് ഭൗതികമായിട്ടും ആത്മീകമായിട്ടും എന്ത് കാര്യങ്ങൾ ആവശ്യമായി വരുന്നോ ആ സമയത്തൊക്കെയും അവരെ സഹായിക്കുവാനായിട്ട് തയ്യാറായിരിക്കണം.
So do you see how serious this business is?
ഈ കച്ചവടം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു?
It is not a place just you come and sit and go.
കടന്നു വന്ന് വെറുതെ ഇരുന്ന് കടന്നു പോകുന്ന ഒരു സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്.
Church has a great responsibility to the members.
സഭ അംഗങ്ങളുള്ള ബന്ധത്തിൽ സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്.
They should give all these things for the members.
അംഗങ്ങളുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെല്ലാം സഭ കൊടുക്കേണ്ടത് ആവശ്യമാണ്.
Those who come to the church can rightly expect to get these things.
സഭയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് യഥാർത്ഥമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കാവുന്നതാണ്.
If they don't get these things, what will happen?
ഈ കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
They will go to some other place where they get these things.
അവർക്ക് ഇതൊക്കെ ലഭിക്കുന്ന വേറെ സ്ഥലത്ത് അവർ പോകും.
So we should be very careful.
അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം.
Now let's look at the other side.
നമുക്ക് ഇതിന്റെ മറ്റേ വശം ചിന്തിക്കാം.
What are the things that a church expects from its members?
ഒരു സഭ അതിന്റെ അംഗങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്?
The first thing,
ഒന്നാമതായിട്ട്,
a life of integrity, a proper life.
നല്ല ഒരു ഒരു ഭക്തിയുള്ള ഒരു ജീവിതം.
That's very important.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
If you don't live good lives,
നല്ല ജീവിതം ജീവിക്കുന്നില്ല എങ്കിൽ,
that will affect the testimony of the church.
അത് സഭയുടെ സാക്ഷ്യത്തെ പ്രതികൂലമായി ബാധിക്കും.
If someone is living in sin or doing something bad,
ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ,
and people realize, oh, he is a member of your church.
ആളുകൾ മനസ്സിലാക്കുകയാണ്, ആ വ്യക്തി ഈ സഭയുടെ അംഗമാണ്.
Oh, what church is this?
ആ സഭ എന്തൊരു സഭയാണ്?
Is this the type of people you have?
അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്?
So the first thing is to live a godly life.
അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്തിയുള്ള, ദൈവഭക്തിയുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്.
That is, he should be properly related to God and properly related to others.
അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തി യഥാർത്ഥമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, നല്ല രീതിയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുകയും മറ്റുള്ള അംഗങ്ങളുമായിട്ടും യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം.
So every member of the church is expected to live a good life.
അതുകൊണ്ട് സഭയിലുള്ള എല്ലാ അംഗങ്ങളും നല്ല ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കപ്പെട്ടവരാണ്.
You know, if you have a chain,
ഒരു ചങ്ങല ഉണ്ടെങ്കിൽ,
what is the power of that, strength of that chain?
ആ ചങ്ങലയുടെ ശക്തി എന്താണ്?
You know, there are links in chain, you know that.
ആ ചങ്ങലയിൽ കണ്ണികൾ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം.
The strength of the chain is the strength of the weakest link in that chain.
Aa changalayude shakti ennu parayunnathu aa changalilulla ethum shakti kurinja kanniyude shaktiyanu.
Suppose there are 100 links.
Adil 100 kannigal undennu chindikkuka.
And you use that to tie an elephant.
Aa oru aane pidichu kettuvanayittu ningal adu upayogikkunnu.
So 100 links.
100 കണ്ണികൾ,
വെരി സ്ട്രോങ്,
വളരെ ശക്തമായ 100 കണ്ണികൾ,
thick chain,
വളരെ കട്ടിയുള്ള ചങ്ങല.
But suppose one of the 100 links it loses its welding or it breaks.
ആ നൂറിൽ ഒരു കണ്ണി അതിന്റെ അതിന്റെ വെൽഡിംഗ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അത് അത് ബലഹീനമാവുകയോ പോവുകയാണെങ്കിൽ
സോ വെൻ ദി എലിഫന്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് ലെഗ് ദി ചെയിൻ ബ്രേക്സ് ആൻഡ് ദി എലിഫന്റ് ഈസ് ലൂസ്
ആ ആന അതിന്റെ കാല് എടുക്കുമ്പോൾ ആ ചങ്ങല പൊട്ടിപ്പോയിട്ട് ആന നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും
ദേർ ഈസ് നോ പോയിന്റ് ഇൻ സേയിങ് ദാറ്റ് ദി 99 ലിങ്ക്സ് ആർ വെരി സ്ട്രോങ്
ആ 99 കണ്ണികളും വളരെ ശക്തമായതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല
നോ ദി സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ചെയിൻ ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദി ചെയിൻ
ആ ചങ്ങലയുടെ ശക്തി എന്ന് പറയുന്നത് ആ കണ്ണി ആ ചങ്ങലയുടെ ഏറ്റവും ചെറിയ കണ്ണിയുടെ ശക്തിയാണ്
You may say I am just an ordinary member in the church
ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ ഒരു സാധാരണ വിശ്വാസിയാണ് സഭയിലെ സാധാരണ വിശ്വാസിയാണ്
That's not very important I am not an elder
ഞാൻ എങ്ങനെയാ ജീവിക്കുന്നു എന്നുള്ളത് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല
ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്
അങ്ങനെ പറയാനായിട്ട് പാടില്ല
യു മേ ബി ദി വീക്കസ്റ്റ് പേഴ്സൺ
ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഏറ്റവും ബലഹീനനായിട്ടുള്ള വ്യക്തി
ബട്ട് യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത് ഈസ് ദി ആക്ച്വൽ സ്ട്രെങ്ത് ഓഫ് ദി ചർച്ച്
എന്നാൽ നിങ്ങളുടെ ആത്മീക ശക്തിയാണ് ആ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള ആത്മീക ശക്തി
ഇഫ് യു ഡു സംതിങ് റോങ് ദി പീപ്പിൾ വിൽ സേ യു നോ ബ്ലെയിം ദി ഹോൾ ചർച്ച്
നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആളുകൾ സഭയെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്
Not just you, they won't blame just you, they blame the church.
നിങ്ങളെ മാത്രമല്ല സഭയെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തും.
So how important it is that each brother, each sister should live carefully.
അതുകൊണ്ട് ഓരോ സഹോദരനും ഓരോ സഹോദരിയും വളരെ ശ്രദ്ധയോടെ ജീവിക്കണം എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്.
In our dressing,
നമ്മുടെ നമ്മുടെ വസ്ത്രത്തിൽ,
in our talk,
നമ്മുടെ സംസാരത്തിൽ,
in our behavior,
നമ്മുടെ ഇടപാടുകളിൽ,
in our business, job,
നമ്മുടെ ജോലി മേഖലയിൽ,
in our family life,
നമ്മുടെ കുടുംബ ജീവിതത്തിൽ,
in all areas of our life,
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും,
in our college, in our school,
നമ്മുടെ കോളേജിലും സ്കൂളിലും
live an exemplary life
വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം
so be rightly related to the head of the church and to all the members of the church
സഭയുടെ തലയുമായിട്ട് നാം യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും അതേപോലെയുള്ള ഒരു ബന്ധം സഭയുടെ അംഗങ്ങളുമായിട്ട് സ്ഥാപിക്കണം
a second thing
രണ്ടാമതായിട്ട്
A church can expect its members to follow the one body principle.
ഒരു ശരീരം എന്നുള്ള ആ തത്വത്തെ അംഗീകരിക്കുന്ന അതിനെ പിൻപറ്റുന്നവരായിരിക്കണം അംഗങ്ങൾ എന്നുള്ളതിനെ സഭയ്ക്ക് പ്രതീക്ഷിക്കാനായി സാധ്യതയുണ്ട്
That means
അതിന്റെ അർത്ഥം
no member in the church should do anything against the unity of the church
സഭയുടെ ഐക്യത്തിനെതിരായിട്ട് സഭയുടെ ഒരു അംഗവും പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം
in Ephesians 4
എഫേസ്യ ലേഖനം 4 അധ്യായത്തിൽ
and you know there in the first verses Paul says endeavor to keep the unity of the spirit in the bond of peace
അവിടെ പൗലോസ് പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കണം
Look at this verse in Romans chapter 12
റോമാലേഖനം 12 അധ്യായത്തിലെ വാക്യം ശ്രദ്ധിക്കാം
verse 5 Romans 12 and verse 5
റോമർ 12ന്റെ അഞ്ചാം വാക്യം
So we being many are one body in Christ and everyone members one of another
അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു
We are all members one of another
നാം എല്ലാവരും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്
Now look at verse 18
18ാം വാക്യം ശ്രദ്ധിക്കുക
If it be possible as much as lieth in you live peaceably with all men
കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ
So we are members of the same body
നാം ഒരേ ശരീരത്തിന്റെ അംഗങ്ങളാണ്
We should maintain the unity and the peace
നാം ആ ഐക്യതയും സമാധാനവും നാം കാക്കേണ്ടത് ആവശ്യമാണ്
So We should never do anything against the unity of the church.
അതുകൊണ്ട് സഭയുടെ ഐക്യതയ്ക്ക് എതിരായിട്ട് നാം ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് പാടില്ല.
So the church can expect its members to live in such a way that they maintain the unity of the church.
ആ സഭയുടെ അംഗങ്ങൾ എല്ലാവരും ഐക്യതയിൽ തുടരണം എന്നുള്ളത് സഭയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്.
A third thing that the church can expect
സഭയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന മൂന്നാമത്തെ കാര്യം
adherence that is following the biblical principles and pattern of the church you adhere to you stick to the biblical principles and pattern of the church
വിശ്വാസികൾ എല്ലാവരും തന്നെ ദൈവവചനത്തിന്റെ ആത്മീക സത്യങ്ങളെ പിന്തുടരുന്നതായിരിക്കണം എന്നുള്ളത് സഭയ്ക്ക് അവരെ കുറിച്ച് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്
stick to the pattern given for the new testament church in the bible
പുതിയ നിയമ സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള പ്രമാണങ്ങൾ അത് അതിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം
so you should be one who follows the biblical pattern of the church
വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാതൃക പിന്തുടരുന്നവരായിരിക്കണം വിശ്വാസികൾ
pattern concerning the church
ആ സഭയെക്കുറിച്ചുള്ള മാതൃക
you should be one who follows that
അത് പിന്തുടരുന്നവരായിരിക്കണം നിങ്ങൾ
so the church expects you to follow the right biblical pattern in the church
sabaye kurichulla vedapustakathinte maadruga pindudunnavarayikkanam ningal enna sabaykku pratheekshikkam
another important thing that a church expects from its member
സഭയുടെ അംഗങ്ങളിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം
ഫിസിക്കൽ പ്രസൻസ് ഇൻ ഓൾ ദ മീറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റീസ്
എല്ലാ മീറ്റിംഗുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അംഗങ്ങളുടെ ഭൗതികമായിട്ടുള്ള സാന്നിധ്യം ശാരീരികമായിട്ടുള്ള സാന്നിധ്യം
ലുക്ക് അറ്റ് ഹീബ്രൂസ് ചാപ്റ്റർ 10
എബ്രായ ലേഖനം 10 അധ്യായം നോക്കാം
ആൻഡ് വേഴ്സ് 24 ആൻഡ് 25
24 25 വാക്യങ്ങൾ
Let us consider one another to provoke unto love and to good works, not forsaking the assembling of ourselves together, as the manner of some is, but exhorting one another, and so much the more as you see the day approaching.
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു.
Don't forsake the assembling of ourselves together.
സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്
Come together to encourage one another.
അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നാം കൂടി വരണം.
That means we should be physically present in the church.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശാരീരികമായിട്ട് നാം സഭയിൽ നാം കടന്നു വരണം എന്നുള്ളതാണ്.
You know, there are times when for some important reason we may not be able to come to church.
ഒരുപക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ കടന്നു വരാൻ ചില സമയങ്ങളിൽ സാധിച്ചില്ല എന്ന് വന്നേക്കാം.
But there is a principle to be applied here.
എന്നാൽ അവിടെ ഒരു തത്വം നാം പ്രയോഗവൽക്കരിക്കണം.
My reason for absence should be justifiable before God.
ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയുന്ന കാരണമായിരിക്കണം ഞാൻ സഭയിൽ കടന്നു വരാതിരിക്കാൻ കണ്ടെത്തുന്ന കാരണം.
Did everybody understand that?
അതെല്ലാവർക്കും മനസ്സിലായോ?
You decide that.
അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
Oh, I did not come because of this, because of that, because of the other reason.
ഞാൻ ഈ കാരണം കൊണ്ടും ആ കാരണം കൊണ്ടും കടന്നു വരാൻ സാധിച്ചില്ല.
Okay, you decide that.
അത് നിങ്ങൾ തീരുമാനിക്കുക.
But your reason, the reason you say for not coming for the meeting should be justifiable before God.
മീറ്റിംഗിൽ കടന്നു വരാതിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ളതായിരിക്കണം.
See, suppose you are sick, you cannot come.
നിങ്ങൾ അസുഖമായിട്ടിരുന്നാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല.
അത്
ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമാണ്.
അങ്ങനെയുള്ള
അനേക ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം.
But make sure that you are present in the activities of the church.
എന്നാൽ സഭയുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കടന്നു വരുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം.
If you don't come,
നിങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ
there should be a valid justifiable reason before God for not coming.
ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ മാത്രമേ കടന്നു വരാതിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
Some people say I am not there physically but in my spirit I am with you.
ഞാൻ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ശാരീരികമായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും എന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്.
If everybody says like that,
അങ്ങനെ എല്ലാവരും പറയുകയാണെങ്കിൽ
we will have many spirits hovering around in this hall.
ഈ ഹാളിൽ അനേക ആത്മാക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാൻ സാധിക്കും.
If somebody cannot come for true genuine reason,
സത്യമായിട്ടുള്ള കാര്യങ്ങളാൽ ചില ആളുകൾക്ക് പറയാൻ സാധിച്ചില്ല എങ്കിൽ
yeah, he can say I am with you in spirit though I am not able to come.
ആ വ്യക്തിക്ക് പറയാൻ സാധിക്കും എനിക്ക് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും.
But don't fill your hall with spirits.
എന്നാൽ നിങ്ങളുടെ സഭ ആത്മാക്കളാൽ നിറയ്ക്കാൻ പാടില്ല.
You should be physically present.
നിങ്ങൾ ശാരീരികമായിട്ട് തന്നെ കടന്നു വരണം.
And there are people who you know for job and other reasons they cannot come.
നമുക്കറിയാം ചില ആളുകൾ അവർക്ക് ജോലിയുള്ള ബന്ധത്തിൽ കടന്നു വരാൻ സാധിക്കില്ല.
But if that is a continuous thing,
അത് ഒരു എന്നാൽ അതൊരു തുടർമാനമായിട്ടുള്ള കാര്യമാണെങ്കിൽ
you must change your job.
നിങ്ങൾ നിങ്ങളുടെ ജോലി മാറ്റേണ്ടത് ആവശ്യമാണ്.
Now you will say, brother, it is so easy for you to say that.
നിങ്ങൾ പറയും സഹോദരാ നിങ്ങൾക്ക് അത് പറയാനായിട്ട് വളരെ എളുപ്പമാണ്.
You know why do I say that?
നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന്?
The Bible says you should break bread and remember the Lord.
വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അപ്പം നുറുക്കുകയും കർത്താവിനെ ഓർക്കുകയും ചെയ്യണമെന്നാണ്.
So shouldn't you obey that?
അത് നമ്മൾ അനുസരിക്കണ്ടേ?
One year I am not able to come for meeting. That means one year you don't have to break bread.
ഒരു വർഷക്കാലം മുഴുവൻ എനിക്ക് മീറ്റിംഗിൽ കടന്നു വരാൻ സാധിക്കുന്നില്ല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അപ്പം മുറിക്കേണ്ടെന്നാണോ?
You know, sometimes in an emergency you may not be able to come. That I understand.
അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ലായിരിക്കും അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
But if a person's schedule is such that he cannot continually attend the meeting, he should pray and do something to change that.
എന്നാൽ തുടർമാനമായിട്ട് മീറ്റിംഗുകൾ കടന്നു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജോലിയാണ് ഒരു വ്യക്തിക്ക് ഉള്ളതെങ്കിൽ താൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്.
Otherwise you will be disobeying the command do this in remembrance of me.
നിങ്ങൾ എന്നെ ഇത് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നുള്ള കൽപ്പനയെ നിങ്ങൾ അവഗണിക്കുകയാണ് എന്ന് പറയേണ്ടി വരും.
For the sake of your job.
നിങ്ങളുടെ ജോലിക്ക് വേണ്ടി മാത്രം.
So that is something that should be taken seriously if there anyone like that.
അത് വളരെ വളരെ പ്രാധാന്യത്തോടെ നാം എടുക്കേണ്ട കാര്യമാണ്.
Now you know there was a man who joined a new work.
ഒരു പുതിയ ജോലിയിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
So his boss told him, but you have to work on Sundays also.
തന്റെ ബോസ് തന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ ഞായറാഴ്ച ജോലി ചെയ്യണം.
But this, he was a believer, this man, new man.
ഈ പുതിയ വ്യക്തി താനൊരു വിശ്വാസിയായിരുന്നു.
He said, sir, I can't do that. I have to go to church and remember the Lord.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് ഞായറാഴ്ച കർത്താവിനെ ഓർക്കാൻ പോകണം, അപ്പം മുറിക്കാൻ പോകണം.
I cannot come.
അതുകൊണ്ട് ഞായറാഴ്ച എനിക്ക് വരാൻ സാധിക്കില്ല.
So then his boss also knew little bit of the Bible.
ഈ തന്റെ ബോസിനും ഈ ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു.
He said, your Bible itself says that if your ox or ass falls into the well on a Sabbath, you can pick it up.
ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കഴുത കിണറ്റിൽ വീണാൽ, ശബത്തിൽ കിണറ്റിൽ വീണാൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ.
So then the believer said,
അപ്പോൾ ആ വിശ്വാസി പറഞ്ഞു,
if my ox falls once in a while, I will pick it up.
എന്റെ കാള ഇടയ്ക്കൊക്കെ വീണാൽ ഒരു പക്ഷെ ഞാൻ എടുക്കുമായിരിക്കും.
But every Sunday if it falls, I will sell that ox.
എന്നാൽ എല്ലാ ഞായറാഴ്ചയും ആ കാള പോയി കിണറ്റിൽ വീഴുകയാണെങ്കിൽ ഞാൻ ആ കാളെ വിൽക്കും.
So if your ox is falling every Sunday, I would advise that you think of selling that ox.
നിങ്ങളുടെ കാള എല്ലാ ദിവസവും അങ്ങനെ വീഴുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ആ കാളയെ വിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ തീരുമാനിക്കണം.
So make adjustments and whatever way prayerfully you try to see that you come for as many meetings as possible. That's what I'm saying.
അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ കാര്യങ്ങളെ ക്രമീകരിച്ച് കടന്നു വരാൻ കഴിയുന്ന എല്ലാ മീറ്റിംഗുകൾക്കും നിങ്ങൾ കടന്നു വരണം.
If there is a valid reason, you know, God understands that reason.
കാര്യമുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
But the Bible says don't neglect the assembling together.
എന്നാൽ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
Now in Hebrews 10:25 the same verse.
അതേ വാക്യം തന്നെ എബ്രായലേഖനം 10:25 വാക്യം.
There is another responsibility given to all its members.
എല്ലാ അംഗങ്ങൾക്കും നൽകപ്പെട്ട വേറൊരു ഉത്തരവാദിത്തം അവിടെ ഉണ്ട്.
Love, share and encourage one another.
അവിടെ
love, share and
തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണം.
That is what you should do.
അതാണ് നാം ചെയ്യേണ്ടത്.
You should encourage one another.
തമ്മിൽ പ്രബോധിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം.
That's very important.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
That is expected from every member.
എല്ലാ വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്.
Don't come to the meeting to discourage everybody who is coming.
വരുന്ന ആളുകളെല്ലാം നിരുത്സാഹപ്പെടുത്തുവാനായിട്ടല്ല കടന്നു വരേണ്ടത്.
Don't come and always talk about negative things.
നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുവാനായിട്ടല്ല എപ്പോഴും കടന്നു വരേണ്ടത്.
Some people are like that.
അങ്ങനെയുള്ള ചില ആളുകളുണ്ട്.
They always talk negative things.
അവർ എപ്പോഴും അവർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നവരാണ്.
People hear it, they get discouraged.
അത് കേൾക്കുന്ന ആളുകൾക്കും അത് നിരുത്സാഹപ്പെട്ടു പോകാൻ ഇടയുണ്ട്.
We are coming to the church to encourage one another.
മറ്റ് അന്യോന്യം നാം പ്രോത്സാഹിപ്പിക്കുവാനായിട്ടാണ് നാം സഭയിൽ കടന്നു വരുന്നത്.
To provoke one another to a godly life.
ഭക്തിയുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് ഉത്സാഹിപ്പിക്കാനതിനു വേണ്ടിയാണ് നാം വരുന്നത്.
So it is very clearly written here that is what we should do.
അതാണ് നാം ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ
എഴുതിയിട്ടുണ്ട്. So come together, that's one thing.
നാം കൂടി വരണം എന്നുള്ളത് ഒരു കാര്യമാണ്.
And when you come, you should exhort one another.
നാം കടന്നു വരുമ്പോൾ നാം അന്യോന്യം പ്രബോധിപ്പിക്കണം.
And that is expected from every member.
എല്ലാ അംഗങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണത്.
Another thing that is expected of a member.
ഒരു വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം.
Complete cooperation and involvement in the affairs of the church.
സഭയുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് ഇടപഴകുന്ന, അതിനോട് സഹകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം.
That's very important.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
If the church is doing something,
സഭ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ,
you know, you should show complete cooperation with it.
അതിനോട് പൂർണ്ണമായിട്ട് നാം സഹകരിക്കേണ്ടത് ആവശ്യമാണ്.
You should be involved in it.
അതിൽ നാം ഇടപെടേണ്ടത് ആവശ്യമാണ്.
Sometimes our personal preference may be different.
ചിലപ്പോഴൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ അത് വ്യത്യസ്തപ്പെട്ടിരിക്കാം.
ഐ മേ ഹാവ് എ ഡിഫറന്റ് ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ദ ചർച്ച് ഈസ് ഡൂയിങ്.
സഭ ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ എനിക്ക് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം.
സപ്പോസ് ദ ചർച്ച് ഡിസൈഡ്സ് ടു ഗോ ഓൺ എ പിക്നിക് ടു കോർ ഗാർഡൻ.
കോർ ഗാർഡനിലേക്ക് സഭയിൽ നിന്ന് ഒരു ടൂർ പോകാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ,
യു സേ ദാറ്റ് കോർ ഗാർഡൻ ഈസ് നോട്ട് ഗുഡ് നൗ.
നിങ്ങൾ പറയുകയാണ് കോർ ഗാർഡൻ ഇപ്പോൾ ശരിയല്ല,
ലെറ്റ്സ് ഗോ ടു അനദർ ഗാർഡൻ,
നമുക്ക് വേറെ ഗാർഡനിലേക്ക് പോകാം.
ബട്ട് ഓൾ ദി അദേഴ്സ് സെഡ് നോ, കോർ ഈസ് ഗുഡ്, വി വിൽ ഗോ.
എന്നാൽ മറ്റുള്ള എല്ലാവരും പറയുകയാണ് കോർ ഗാർഡൻ നല്ലതാണ്, നമുക്ക് അങ്ങോട്ട് പോകാം.
ഓക്കേ, യു ഗോ, ഐ എം നോട്ട് കമ്മിങ്.
നീ നിങ്ങൾ പോക്കോ, ഞാൻ വരുന്നില്ല.
നെവർ സേ ദാറ്റ്.
അങ്ങനെ ഒരിക്കലും പറയാൻ
പാടില്ല. ദേർ ആർ മെനി പീപ്പിൾ ഇൻ ദ ചർച്ച് ഹു വിൽ സ്റ്റാൻഡ് അവേ because what they said did not, you know, was not accepted.
അവർ പറഞ്ഞ കാര്യം സഭ അംഗീകരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാറി നിൽക്കുന്ന അനേക ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും.
Even if you don't like core garden, you must go for that picnic.
നിങ്ങൾ കോർ ഗാർഡനെ ഇഷ്ടപ്പെടുന്നില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആ സഭയുടെ കൂടെ പിക്നിക്കിന് പോകണം.
Because the church decided that.
കാരണം അത് സഭയാണ് തീരുമാനിച്ചത്.
So there are many things like this in which some of us may have a different opinion.
ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളിൽ നമ്മൾ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം.
You can voice your opinion difference.
നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കും.
And if the church accepts it, that's fine.
സഭ അത് അംഗീകരിക്കുന്നെങ്കിൽ അത് നല്ലതാണ്.
But suppose the church decides against it.
സഭ അതിനെതിരായിട്ട് തീരുമാനിക്കുന്നു എന്ന് ചിന്തിക്കുക.
You should give up your difference and you should join them.
നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ ബലികഴിച്ചുകൊണ്ട് സഭയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നാം നിൽക്കാൻ തയ്യാറാകണം.
In most churches you see a few people who are always away.
പല അനേക സഭകളിൽ നമുക്ക് എപ്പോഴും മാറിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
And you ask them, they have 100 reasons for that.
നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നൂറുകണക്കിന് കാരണങ്ങൾ പറയാനായിട്ടുണ്ടാകും.
Not biblical reasons.
വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാരണങ്ങളല്ല.
Not silly reasons.
എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ.
You should cooperate with all that the church is doing.
സഭ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നാം സഹകരിക്കേണ്ടത് ആവശ്യമാണ്.
Even when you don't personally endorse every decision of the church, you should still cooperate with it.
സഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നാം പൂർണ്ണമായിട്ട് സാക്ഷ്യപ്പെടുത്തും ില്ല എങ്കിൽ തന്നെയും അതിനോട് സഹകരിക്കേണ്ടത് ആവശ്യമാണ്.
And you should be involved in it.
അതിൽ നാം സഹകരിക്കണം, അതിൽ ഇടപെടണം.
So everybody is going for picnic, I won't go.
സഭയിലുള്ള എല്ലാവരും പിക്നിക്കിന് പോകുന്നു, ഞാൻ പോകില്ല.
Don't do like that.
അങ്ങനെ ചെയ്യരുത്.
That's very bad.
അത് വളരെ മോശമാണ്.
You are expected to cooperate with what the church has decided.
സഭ തീരുമാനിച്ച കാര്യങ്ങളോട് അതിനോട് സഹകരിക്കാൻ തക്കണം നിങ്ങൾ ചെയ്യണമെന്നാണ് സഭ പ്രതീക്ഷിക്കുന്നത്.
So full cooperation and deep involvement in all the activities of the church.
സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ സഹകരണവും അതിലുള്ള പൂർണ്ണ ഇടപെടലും നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്.
Another thing.
മറ്റൊരു കാര്യം.
Financial contribution for the needs of the church.
സഭയുടെ ആവശ്യങ്ങളിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹകരണം.
If you are a member of the church,
നിങ്ങൾ സഭയുടെ ഒരു വ്യക്തി അംഗമാണെങ്കിൽ,
your church may have many projects.
നിങ്ങളുടെ സഭയ്ക്ക് അനേക പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കാം.
Maybe for building the hall.
സഭാ ഹാളിന്റെ നിർമ്മാണത്തിന് വേണ്ടി.
Maybe to help the work in India.
ഇന്ത്യയിലുള്ള സുശേഷ പ്രവർത്തനത്തെ സഹായിക്കേണ്ടതിന് വേണ്ടി.
So many projects.
അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ.
Every member should do his best for the project of the church.
സഭയുടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവരുടെ കഴിവിൽ പരമാവധി ചെയ്യേണ്ടത് ആവശ്യമാണ്.
In our setup there is a shortcoming.
നമ്മുടെ സെറ്റപ്പിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്.
You know, many people don't contribute to the church.
അനേകം ആളുകളും സഭയിലേക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കുന്നില്ല.
They give minimum.
അവര് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ളതാണ് കൊടുക്കുന്നത്.
Then they'll be doing a lot of things outside the church.
സഭയ്ക്ക് പുറത്ത് അവർ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കാം.
An evangelist comes, they give a good gift.
സുവിശേഷകൻ കടന്നു വരുമ്പോൾ അവർ നല്ലൊരു കൂട്ടായ്മ കൊടുക്കും.
They may send to some evangelist in India.
ഇന്ത്യയിലുള്ള സുവിശേഷന്മാർക്ക് കാശ് അയച്ചു കൊടുക്കും.
That's all good.
അതൊക്കെ നല്ല കാര്യമാണ്.
But remember, your primary responsibility is your church.
എന്നാൽ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്ഥലം സഭയുള്ള ബന്ധത്തിലാണ്.
Even if you don't give me a gift when I come here, please make sure that you give money to your church.
ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എനിക്ക് കൂട്ടായ്മ നൽകിയില്ല എങ്കിൽ തന്നെയും നിങ്ങൾ സ്ഥലം സഭയ്ക്ക് കൂട്ടായ്മ കാണിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം.
An evangelist come, if you want to give, it's okay.
ഒരു സുവിശേഷൻ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം.
Primary responsibility is not giving to that evangelist who visits you.
എന്നാൽ ആ കടന്നു വരുന്ന സുവിശേഷന് കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തം.
There are so many activities in the church.
സഭയിൽ അനേക പ്രവർത്തനങ്ങളുണ്ട്.
Primary contribution to the church.
ആദ്യമത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സഭയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
And outside whatever you want to do you can do.
പുറമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം.
But that should never be done neglecting your responsibility in the church.
എന്നാൽ സഭയോടുള്ള ഉത്തരവാദിത്തത്തെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല.
Another responsibility.
മറ്റൊരു ഉത്തരവാദിത്വം
you find in Galatians chapter 6.
ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം.
That is admonishing and correcting each other in love.
അന്യോന്യം സ്നേഹത്തിൽ
correct and admonish one another.
അന്യോന്യം സ്നേഹത്തിൽ ഉപദേശിക്കുന്നതിനെയാണ് നമ്മൾ കാണുന്നത്.
And correct one another.
അന്യോന്യം തെറ്റിതിരുത്തുന്നതിനെ.
You know you read that in verse 1.
അത്
1 and 2.
ഒന്നാമത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്.
Yeah, 6:1-2.
സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ. ഇവിടെ തെറ്റിതിരുത്തുവാനായിട്ട് മൂപ്പന്മാരാണ് പ്രധാനമായിട്ടും ഉത്തരവാദിത്വമുള്ളവർ.
But even other believers, if you see something wrong in another person's life, if you have the freedom, you can also do it.
മറ്റുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണുന്നെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അത് ചെയ്യുവാനേ സാധിക്കും.
If there is a failure,
എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടെങ്കിൽ
യു കം ടു നോ,
നിങ്ങൾ അത് അറിയുകയാണെങ്കിൽ
നോ വൺ എൽസ് ഹാസ് നോൺ,
മറ്റാർക്കും അറിയില്ല.
യു കൻ പ്രയർഫുള്ളി ഡീൽ വിത്ത് ഇറ്റ് ഇഫ് യു കാൻ,
പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് ഇടപെടാം.
ഇഫ് യു കനോട്ട് ദെൻ ലെറ്റ് ദി എൽഡേഴ്സ് ഡീൽ വിത്ത്.
നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ അത് മൂപ്പന്മാർ ഇടപെടട്ടെ.
ആൻഡ് വേഴ്സ് 2 ഇറ്റ് സേസ് ബെയർ വൺ അനദേഴ്സ് ബർഡൻസ്.
രണ്ടാമത്തെ വാക്യം പറയുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം എന്നാണ്.
സോ
അതുകൊണ്ട്
ദ ചർച്ച് എക്സ്പെക്ട്സ് എവരി മെമ്പർ ടു കറക്റ്റ് വൺ അനദർ and help in carrying each other's burdens.
Sabha vishwasigale kurichu aagrahikkunna karyam ennu parayunnathu tammil tammil avar tettu thiruthi yathasthanapeduthi tammil tammil bharangale chumakkunna varayikkanam ennulladana.
Finally, just one more thing.
Avasanamaayittu oru karyam kude,
the church expects every member to submit to the elders.
മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് സഭ എല്ലാ വിശ്വാസികളെ കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യമാണ്.
That's what God says.
അതാണ് ദൈവം പറയുന്നത്.
1 Peter 5:5.
അഞ്ചിന്റെ അഞ്ചാം വാക്യം.
You know, likewise, you younger, submit yourselves unto the elder.
അവണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ.
Now, that is true of elderly people also.
അത് മൂത്ത ആളുകളെ കുറിച്ചാണ് സത്യമായിട്ടുള്ള കാര്യമാണ്.
It is true of the elders in the church also.
സഭയിലുള്ള മൂപ്പന്മാരെ കുറിച്ചും സത്യമായിട്ടുള്ള കാര്യമാണ്.
But here is a specific verse about the elders in the church.
എന്നാൽ സഭയിലുള്ള മൂപ്പന്മാരെ കുറിച്ച് പ്രത്യേകം പറയുന്ന ഒരു വാക്യം ഇവിടെ ഉണ്ട്.
Hebrews 13.
എബ്രായലേഖനം 13:17. 17 വാക്യം.
Obey them that have the rule over you and submit yourselves, for they watch for your souls as they that must give account, that they may do it with joy and not with grief, for that is unprofitable for you.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല.
They have to give an account of your life to God one day.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു നാൾ കണക്ക് പറയേണ്ടവരാണ് അവർ.
So you should submit to them.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമാണ്.
Make their job easier, don't make their job difficult.
അവരുടെ ജോലി വളരെ ലഘുവാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
Don't create trouble for the elders.
മൂപ്പന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ല.
So the Bible clearly says the members should submit to the elders of the church.
വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് അംഗങ്ങൾ എല്ലാവരും തന്നെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത്.
Now there's one thing important to note here.
ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നാം ശ്രദ്ധിക്കണം.
ബൈബിൾ ഡസന്റ് സേ ആസ്ക് അസ് ടു യു നോ സബ്മിറ്റ് ടു എ പർട്ടിക്കുലർ എൽഡർ.
ഒരു പ്രത്യേക മൂപ്പന് കീഴടങ്ങിയിരിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല.
ഇറ്റ് ഈസ് ടു ദ ടീം ഓഫ് എൽഡേഴ്സ്.
അവിടെ മൂപ്പന്മാരുടെ കൂട്ടത്തിനാണ് നാം കീഴടങ്ങിയിരിക്കേണ്ടത്.
ദിസ് ഈസ് വൺ പ്രോബ്ലം ഏരിയ ഇൻ അവർ അസംബ്ലീസ്.
നമ്മുടെ സഭകളിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണിത്.
ഇഫ് ദേർ ആർ 3 എൽഡേഴ്സ്,
അവിടെ മൂന്ന് മൂപ്പന്മാരുണ്ടെങ്കിൽ
സം പീപ്പിൾ സൈഡ് വൺ എൽഡർ.
ചില ആളുകൾ ഒരു മൂപ്പന്മാരെ കൂടെ കൂടും. മറ്റുള്ള ചില ആളുകൾ മറ്റേ മൂപ്പനെ ശ്രദ്ധിക്കും.
ഐ പേഴ്സണലി നോ ദിസ് ഇൻ സം ചർച്ച്.
ചില സഭകളിലുള്ള കാര്യം എനിക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്.
ദാറ്റ്സ് നോട്ട് റൈറ്റ്.
അത് ശരിയായ കാര്യമല്ല.
ടീം ഓഫ് എൽഡേഴ്സ്,
മൂപ്പന്മാരുടെ കൂട്ടം.
ഐ ആം ആസ് എ മെമ്പർ ഓഫ് ദ ചർച്ച്, ഐ ആം നോട്ട് സബ്മിറ്റിംഗ് ടു ദിസ് പർട്ടിക്കുലർ എൽഡർ.
സഭയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക മൂപ്പനെ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ല.
ബൈബിൾ ഡസന്റ് സേ ദാറ്റ്.
വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല.
വി ഹാവ് ടു സബ്മിറ്റ് ടു ദ ടീം ഓഫ് എൽഡേഴ്സ്.
മൂപ്പന്മാരുടെ ആ കൂട്ടത്തിനാണ് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തേണ്ടത്.
നോട്ട് മൈ ഫേവറേറ്റ് എൽഡർ, വാട്ട് എവർ ഹി സേസ് ഐ വിൽ ഒബേ, ബട്ട് ഇഫ് ദി അദർ എൽഡർ സേസ് ഐ വോണ്ട് ഒബേ.
എനിക്ക് ഇഷ്ടപ്പെട്ട മൂപ്പൻ പറയുന്നത് ഞാൻ അംഗീകരിക്കും, മറ്റേ മൂപ്പൻ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല.
ദേർസ് നത്തിങ് ലൈക് ദാറ്റ്.
അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല.
ടീം ഓഫ് എൽഡേഴ്സ്,
അങ്ങനെ മൂപ്പന്മാരുടെ ഒരു കൂട്ടം.
ഇറ്റ്സ് എ ഗ്രൂപ്പ്.
അത് ഒരു കൂട്ടമാണ്.
ദേ ആർ വൺ.
അവർ ഒന്നാണ്.
വി ഷുഡ് സബ്മിറ്റ് ടു ദം, ദെയർ ഡിസിഷൻ.
നാം അവരുടെ തീരുമാനങ്ങൾക്ക് അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്.
സോ ഐ വോണ്ട് ക്ലോസ് മൈ വേർഡ്സ് ഹിയർ.
എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നു.
ദ ചർച്ച് ഷുഡ് ഗിവ് സർട്ടൻ തിങ്സ് ടു ദ മെമ്പേഴ്സ്.
സഭ അംഗങ്ങൾക്ക് ചില കാര്യങ്ങൾ നൽകണം.
ആൻഡ് ദ മെമ്പേഴ്സ് ഷുഡ് ഗിവ് സർട്ടൻ തിങ്സ് ടു ദ ചർച്ച്.
മാത്രമല്ല അംഗങ്ങളും ചില കാര്യങ്ങൾ സഭയ്ക്ക് നൽകണം.
വൈ ഷുഡ് വി ടേക്ക് ദിസ് സീരിയസ്ലി?
എന്തുകൊണ്ടാണ് ഇത് നാം വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടത്?
ചർച്ച് ഈസ് ഗോഡ്സ് അഫയർ.
സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്.
Therefore,
അതുകൊണ്ട്
വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ അഫയേഴ്സ് ഓഫ് ദ ചർച്ച്.
അതുകൊണ്ട് സഭയുടെ കാര്യങ്ങളിൽ നാം വളരെ പ്രാധാന്യം നൽകേണ്ട ആവശ്യമാണ്.
Don't neglect it, don't take it lightly.
അത് നാം ഉപേക്ഷിക്കാനായിട്ട് പാടില്ല, അതിനെ ലളിതമായി എടുക്കാനും പാടില്ല.
All of us wholeheartedly should stand together and serve the church of God.
നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടു കൂടി സഭയെ സേവിക്കേണ്ടത് ആവശ്യമാണ്.
May God bless these words to us.
ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.